ജെമേഷ് ജെയിംസ് എഴുതുന്ന അനുഭവക്കുറിപ്പ്. ഈശോയുടെ ഇഷ്ടത്തിന് വിട്ടാൽ. ഡിസംബറിലെ ഒരു തണുത്ത വീക്കെൻഡ് സായാഹ്നം. പതിവിന് വിപരീതമായി ഒരു യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളിലായിരുന്നു ഞാൻ. കോവിഡ് തീർത്ത പ്രതിസന്ധിക്ക് ശേഷം കുടുംബമായി നാട്ടിലേക്ക്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി പാക്കിംഗ് കഴിഞ്ഞു. പെട്ടികളുടെ എണ്ണമെടുത്ത് മൂത്തപുത്രൻ വന്നു. അപ്പാ, എല്ലാം കൂടി 7 വലിയ പെട്ടികളുണ്ട്, 5 ചെറുതും. പെട്ടികളുടെ ഭാരം തൂക്കി നോക്കി, എല്ലാം കൃത്യം. അത്യാവശ്യം എല്ലാ സാധനങ്ങളും പെട്ടിയിലാക്കി, ഒന്നും മാറ്റിവെക്കേണ്ടി വന്നിട്ടില്ല. ഞാനും സന്തോഷത്തിലാണ്. എല്ലാം ഒന്നുകൂടി ഉറപ്പിക്കണം. വീട്ടിലേക്ക് വിളിച്ച് അപ്പയോടും അമ്മയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. കോവിഡാണ്, വീട്ടിൽ നിന്നും ആരും വരണ്ട, വണ്ടിയുമായി ഡ്രൈവർ വന്നാൽ മതി. രാത്രി 8 മണിക്കാണ് ലാൻഡിംഗ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹധർമ്മിണിക്കൊരു സംശയം. ഇതെല്ലാം നമ്മുടെ വണ്ടിയിൽ കയറുമോ? ശരിയാണ്, ഞാനത് ചിന്തിച്ചില്ല. ക്യാമറ ഒന്ന് തിരിച്ച് പപ്പയെ പെട്ടികളൊക്കെ കാണിച്ചു കൊടുത്തു. പപ്പയ്ക്കും സംശയമായി. മമ്മി പറഞ്ഞു, ഇല്ല, എല്ലാം കയറില്ല, ഉറപ്പാണ്. അത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നി. കൊള്ളുകയില്ലെങ്കിൽ നീ ഒരു ടാക്സി കൂടി പിടിച്ചു എന്ന പപ്പയുടെ ഉപദേശം അല്പം ആശ്വാസം നൽകി. നാളെ രാവിലെ ഫ്ലൈറ്റാണ്. ഈ രാത്രിയിൽ റീപാക്കിംഗ് അസാധ്യം. മക്കളാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല. 2 പെട്ടി വേണ്ട എന്ന് വെച്ചാൽ തന്നെ പലർക്കും കൊടുക്കാൻ ഏൽപ്പിച്ച സാധനങ്ങളുണ്ട്. എന്ത് ചെയ്യും? പലതവണ ചോദ്യം മനസ്സിൽ വന്നു. ഇതെൻ്റെ മാത്രം പ്രശ്നമല്ല, മിക്ക ഗൾഫുകാരുടെയും പ്രശ്നമാണ്. അവസാനം അങ്ങനെ ആശ്വസിച്ചു. മമ്മിയും ഭാര്യയും ധൈര്യം തന്നു. വരുന്നിടത്ത് വച്ച് കാണാം. എല്ലാം തമ്പുരാനെ ഏൽപ്പിച്ച് പോരാൻ തീരുമാനിച്ചു. രാത്രി കുറിച്ച് വരയ്ക്കുമ്പോൾ എന്നെ ഏറെ അലട്ടിയ ചിന്ത പെട്ടികൾ എന്ത് ചെയ്യും എന്നതായിരുന്നു. ഉടനെ മറുപടി കിട്ടി, എല്ലാം എന്നെ ഏൽപ്പിച്ചില്ലേ, ഞാൻ നോക്കിക്കൊള്ളാം. ഞാനൊന്ന് ചിരിച്ചു, ആശ്വാസത്തിൻ്റെ ചിരി. ഒന്ന് പറയാൻ മറന്നു, എൻ്റെ പ്രാർത്ഥന മുറിയിലെ ഈശോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈശോയുടെ മുഖത്തേക്ക് നോക്കിയാൽ അറിയാം ഇന്ന് ഈശോയുടെ മൂഡ് എന്താണെന്ന്. വട കാണാമെന്നൊരു ഭാവം. ഞാൻ ഒന്നുകൂടി ചിരിച്ചു. ഈശോയുടെ വാശി പിടിച്ച് ചോദിച്ചാൽ നിവൃത്തിയില്ലാതെ ചിലപ്പോൾ അവിടുന്ന് അത് അംഗീകരിച്ചു തരും. പക്ഷേ അതിൻ്റെ പരിണിത ഫലങ്ങളും നമ്മൾ തന്നെ അനുഭവിക്കണം. എന്നാൽ ഈശോയുടെ ഇഷ്ടത്തിന് വിട്ടാൽ ഒരു പാർശ്വഫലങ്ങളുമില്ലാതെ പ്രശ്നം പരിഹരിക്കപ്പെടും. അതാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നവും ഞാൻ ഈശോയുടെ ഇഷ്ടത്തിന് വിട്ടു. ഇളയ മകൻ സ്തുതി ചൊല്ലാൻ വന്നപ്പോഴാണ് ഞാൻ ഈശോയിൽ നിന്നും കണ്ണു മാറ്റുന്നത്. എന്നാലും ജിജ്ഞാസ എന്നെ പിന്തുടരുന്നു. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് മക്കൾ ഉറങ്ങാൻ കിടന്നു. ജീവിത പങ്കാളി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്തെങ്കിലും വഴി തമ്പുരാൻ കണ്ടു കാണും, ടെൻഷനാകണ്ട. ഒരു ദീർഘനിശ്വാസത്തോടെ ഞാൻ ബെഡ്റൂമിലേക്ക് നടന്നു. ഈശോ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നാണ് ഞാൻ ആലോചിച്ചത്. ഒന്നുകിൽ ഈ ലഗേജ് എല്ലാം കാറിൽ കൊള്ളണം, അല്ലെങ്കിൽ വേറെ കാർ വിളിക്കണം. വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. പിന്നെ സാധ്യതയുള്ള കാര്യം പപ്പ ഇത്തിരി വലിയ കാർ അയക്കുന്നതാണ്. എന്നാൽ കുട്ടികളുള്ളതുകൊണ്ടും കോവിഡ് കാലം ആയതുകൊണ്ടും പരിചയമില്ലാത്ത കാർ അയക്കാൻ വഴിയില്ല. എല്ലാം ഈശോയുടെ ഇഷ്ടത്തിന് വിട്ട് ഞാൻ കിടന്നു. പിറ്റേന്ന് എയർപോർട്ടിലെത്തി. ലഗേജ് എല്ലാം കയറ്റി വിട്ടു. ഫ്ലൈറ്റ് യാത്ര സുഖമായിരുന്നു. കോഴിക്കോട് വിമാനത്താവളത്തിലെത്തി. എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ലഗേജിന് വേണ്ടി കാത്തിരിക്കുന്നു. വീണ്ടും പഴയ പ്രശ്നം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. ലഗേജ് എടുത്തു വയ്ക്കാൻ മക്കൾ എന്നെ സഹായിച്ചു. 5 പെട്ടികൾ വന്നു. അതെടുത്ത് ട്രോളിയിൽ വച്ചു. ബെൽറ്റിലൂടെ ലഗേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി വരാനുള്ളത് വലിയ 2 പെട്ടികളാണ്. കുട്ടികൾ അക്ഷമരായി, ഞാനും. പെട്ടെന്ന് പിന്നിൽ നിന്നും ആരോ വിളിച്ചു, എയർലൈൻകാരാണ്. ഞാൻ അങ്ങോട്ട് ചെന്നു. സാർ, സാറിൻ്റെ 2 ലഗേജ് മസ്കറ്റിൽ നിന്ന് ലോഡ് ചെയ്തിട്ടില്ല, ഫ്ലൈറ്റിൽ സ്പേസ് ഇല്ലായിരുന്നു. സാറിൻ്റെ മാത്രമല്ല, വേറെ 12 ലഗേജും വന്നിട്ടില്ല. ഇന്ന് 12-ാം തീയതി, 16-ാം തീയതിയിലെ ഫ്ലൈറ്റിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ആകെ നിരാശയായി. ഇനി അത് കളക്ട് ചെയ്യാൻ 16-ന് വരണ്ടേ? സാർ, 17 രാവിലെ 10 മണിക്ക് ഞങ്ങളൊന്ന് വിളിച്ചാൽ മതി, സ്റ്റാറ്റസ് പറയാം. അപ്പോൾ കളക്ഷൻ? അക്ഷമനായി ഞാൻ ചോദിച്ചു. അത് സാറിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരും. സാർ വരേണ്ട കാര്യമില്ല, പാസ്പോർട്ടും ടിക്കറ്റും ഒന്ന് തരൂ സാർ. ഞാൻ വാസ്തവത്തിൽ ഞെട്ടിപ്പോയി. അവർ റെസിപ്റ്റ് എഴുതി കയ്യിൽ തന്നു. അതും വാങ്ങി കാറിനടുത്തേക്ക് നടക്കുമ്പോൾ ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. അവൻ്റെ ഒരു പ്ലാനിങ്. സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. എന്നെക്കളേറെ അത്ഭുതപ്പെട്ടത് ഭാര്യയാണ്. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യം. കൊണ്ടുവന്ന ലഗേജ് എല്ലാം കാറിൽ കൃത്യം. ഒന്നുകൂടി വയ്ക്കാൻ സ്ഥലമില്ല. സന്തോഷത്തോടെ കാറിൽ യാത്ര തുടങ്ങി. അപ്പോഴാണ് രണ്ടാമത്തവന് സംശയം. അപ്പ, ഞങ്ങളുടെ ബുക്സൊക്കെ ഏത് പെട്ടിയിലാണ്? അപ്പോഴാണ് ഒന്ന് ഞെട്ടിയത്. മക്കൾക്ക് ക്രിസ്മസ് പരീക്ഷ നടക്കുകയാണ്. എൻ്റെ ഈശോയെ, നീ എന്ത് പണിയായി കാണിച്ച്? ഈ പിള്ളേരെങ്ങനെ പഠിക്കും? ഭാര്യ എന്നെ ആശ്വസിപ്പിച്ചു. ഒരുമാതിരിയൊക്കെ അവർക്കറിയാം, സാരമില്ല, അടുത്ത ദിനം നോക്കാം. വീട്ടിലെത്തിയതും ഞാൻ പെട്ടിയൊക്കെ തുറന്നു നോക്കി. ഈശോയുടെ പ്ലാനിംഗ് ഒരിക്കലും തെറ്റില്ല എന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ കൂടി മനസ്സിലാക്കി. മൂത്ത രണ്ട് മക്കളുടെയും പുസ്തകങ്ങളെല്ലാം അതിലുണ്ടായിരുന്നു. ഏറ്റവും ഇളയവന്റെ മാത്രം ഇല്ല. അവന് പരീക്ഷ 17-ാം തീയതി രാത്രിയേ ഉണ്ടായിരുന്നുള്ളൂ. അന്നുച്ചയ്ക്ക് ബാക്കി ലഗേജ് വന്നിട്ട് പഠിച്ചാലും മതി. 16-ാം തീയതി രാവിലെ ഒരു കോൾ. സലാം എയറിൽ നിന്നുമാണ്. സാറിൻ്റെ ലൊക്കേഷൻ ഒന്ന് പറയാമോ? ഞാൻ വീണ്ടും ഞെട്ടി. 10 മണിക്ക് മുമ്പ് ബാക്കിയുള്ള ലഗേജുകൾ അവർ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നു. ലഗേജ് ഒപ്പിട്ട് വാങ്ങുമ്പോൾ ഞാൻ ശരിക്കും ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. ജീവിതത്തിലെ വലിയ കാര്യങ്ങളിൽ മാത്രമല്ല, നമ്മെ അലട്ടുന്ന ഓരോ ചെറിയ പ്രശ്നത്തിലും നമ്മുടെ തമ്പുരാൻ ഇടപെടും. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. സങ്കീർത്തനങ്ങൾ 57:2 എന്ന വചനം എത്രയോ അർത്ഥവത്താണ്. നാം ചെയ്യേണ്ടത് പ്രശ്നങ്ങൾ അവന് വിട്ടുകൊടുത്ത് സ്വസ്ഥമാവുക മാത്രം. സ്വപ്നത്തിൽ പോലും കാണാത്ത വഴികളിലൂടെ അവനത് പരിഹരിക്കും. നമ്മുടെ സന്തോഷത്തിൽ കൂടെ സന്തോഷിക്കുകയും ദുഃഖത്തിൽ കൂടെ ദുഃഖിക്കുകയും നമുക്ക് നന്മയായിട്ടുള്ളത് ചെയ്തു തരികയും ചെയ്യുന്ന ദൈവം, അതാണ് എൻ്റെ ഈശോ.